السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ വിഷയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാഹ്. ഹദീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകളെക്കുറിച്ചും എന്താണ് ആ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് സൂചിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഇൻഷാല്ലാ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുഖാരി മുസ്ലിം അടക്കമുള്ള ഇമാം മാലിക്കിന്റെ മുഅത്ത അടക്കമുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു പരിചയമാണ് ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഹദീസിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ. കാരണം അത് വളരെ അടിസ്ഥാനപരമായ വിഷയമാണ്. നമ്മളത് സാധാരണ ക്ലാസ്സുകളിലൂടെയൊക്കെ കേൾക്കാറുണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ കുറെ പദപ്രയോഗങ്ങൾ, ഇസ്തിലാഹിയായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഹദീസുകളിലുണ്ട്. അപ്പൊ ഹദീസിന്റെ ക്രോഡീകരണം, അതിന്റെ സിഹത്ത്, അതിന്റെ ജർഹുവത്ത് അഴുതിയില്, അതിന്റെ സനദ്, അതിന്റെ മത്തിന്, അതൊക്കെ വേറൊരു പഠന രീതിയാണ്. അത് വേറെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു വിഷയങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് ഇൻഷാല്ലാഹ് ഇതേപോലെ തന്നെ വേറൊരു വിഷയമായിട്ട് അത് ചർച്ച ചെയ്യാവുന്നതാണ്. വളരെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ഹദീസ്? ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് ഇസ്തിലാഹി ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. സാങ്കേതികമായി ഇസ്ലാമിൽ സാങ്കേതികമായ അർത്ഥങ്ങളാണ് ഹദീസ് എന്നുള്ളതിന്. ഭാഷാപരമായിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ബിദഅത്ത് എന്നുള്ളത് പോലെ തന്നെ ഇങ്ങനെ ഓരോ പദപ്രയോഗങ്ങളും സൗമ്, സകാത്ത്, ഹജ്ജ്. അപ്പൊ ഇതിന്റെ ഭാഷാപരമായ ലുഗവി ആയിട്ടുള്ള ഒരു ചർച്ചയല്ല ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിന്റെ ഇസ്തിലാഹി ആയിട്ടുള്ള മുഹദ്ദിസീങ്ങൾ അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ ഹദീസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം, അതിന്റെ തഅരീഫ്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ ഉലീഫ ഇലൻ നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഇലിൻ ഔ തക്രീറിൻ ഔ വസ്ഫിൻ. ഇതാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ് ഹദീസ്? എന്താണ് ഹദീസ് എന്ന് ചോദിച്ചാൽ അതിന്റെ തഅരീഫ്, അതിന്റെ നിർവചനം, ഇസ്തിലാഹി ആയിട്ട് അതിന്റെ അർത്ഥം, മാ ഉലീഫ ഇലൻ നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ടതാണ്. മിൻ ഖൗലിൻ, ഖൗല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ, ഔ ഫിഇലിൻ അതല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ, ഔ തഖരീർ അതല്ലെങ്കിൽ അനുവാദം നൽകിയ കാര്യങ്ങൾ, ഔ വസ്ഫ്, വസ്ഫ് രണ്ട് രൂപത്തിലുണ്ട്. വസ്ഫ് വിശേഷണം, വസ്ഫുൻ ഖുലുഖിയ ഖൽഖിയ, രണ്ടും ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. അതും ഹദീസിന്റെ പരിധിയിൽപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽഖിയ ആയിട്ടുള്ള, അതായത് സൃഷ്ടിപരമായിട്ടുള്ള വസ്ഫുകൾ, ഖുലുഖ് സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവപരമായിട്ടുള്ള വസ്ഫുകൾ, സവിശേഷതകൾ, ഗുണങ്ങൾ, കാര്യങ്ങൾ, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണിത്. ഇസ്തിലാഹിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹദീസ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ, പ്രവർത്തനങ്ങൾ, തഖ്രീറാത്തുകൾ, അനുവാദം നൽകിയ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സഹാബികൾ ഒരു കാര്യം പറയുക അല്ലെങ്കിൽ സഹാബത്ത് ഒരു കാര്യം ചെയ്യുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുക്കും, അത് സുന്നത്തായിട്ട് സ്ഥിരപ്പെടും. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് വേറെ വിശദീകരിക്കാവുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയോ ചെയ്യുന്നതിന്റെ മുമ്പ് സഹാബികൾ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാത്തതുണ്ട്, അതിന്റെ വിശദമായൊരു പഠനം വേറെ നമ്മൾ നടത്തേണ്ടതാണ്. തക്രീറുകൾ, അതിന്റെ രീതികൾ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഈ രൂപത്തിൽ സഹാബത്ത് ചെയ്തു, സഹാബികൾ പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു, ഇതാണ് അനുവാദം നൽകിയ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔ വസ്ഫ്, ഖുലുഖിയ അല്ലെങ്കിൽ ഖൽഖിയ, സൃഷ്ടിപരമായിട്ടുള്ള സവിശേഷതകളാകട്ടെ, സ്വഭാവപരമായിട്ടുള്ള സവിശേഷതകളാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളാകട്ടെ, വാക്കുകളാകട്ടെ, അനുവാദം നൽകിയ കാര്യങ്ങളാകട്ടെ, ഈ കാര്യങ്ങൾ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സാങ്കേതിക പദപ്രയോഗമാണ് ഇത് ഹദീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേറെ ചില പദങ്ങൾ കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൽ അസർ, അതേപോലെ തന്നെ അൽ ഖബർ, അതേപോലെ തന്നെ അസ്സുന്ന, ഇതിനൊക്കെ വേറെ വേറെ വിശദാംശങ്ങൾ ഉണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ഖബർ എന്നുള്ളത് സുന്നത്ത് ഹദീസിന് പ്രയോഗിക്കും, അതേപോലെ തന്നെ സുന്നത്ത് എന്നുള്ളത് ഹദീസിന് പ്രയോഗിക്കും. സുന്നത്ത്, ഹദീസ് ഇതൊക്കെ മുത്തറാദിഫായിട്ട് പ്രയോഗിക്കാറുണ്ട്, അതായത് പര്യായ പദങ്ങളായിട്ട് പ്രയോഗിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അതേപോലെ തന്നെ അസർ, അസർ എന്നുള്ളത് കൊണ്ട് സാധാരണ ഉദ്ദേശിക്കപ്പെടാറുള്ളത് മാ ഉലീഫ ഇല സഹാബി ഔ അവി താബിഈ, സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ,
അതല്ലെങ്കിൽ താബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കാണ് സാധാരണ രീതിയിൽ എന്ത് പ്രയോഗിക്കാറുള്ളത്? അസർ എന്ന് പ്രയോഗിക്കാറുള്ളത്. സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വാക്കുകളെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ താബികളുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ ഇമാമിങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള ഉദ്ധരണികൾക്ക്, വാക്കുകൾക്ക്, പ്രവർത്തനങ്ങൾക്കൊക്കെ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണെന്ത്? അസർ എന്നുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ഈ അസറാകട്ടെ, ഖബറാകട്ടെ, അതേപോലെ തന്നെ സുന്നത്ത്, സുന്നത്തും ഹദീസും, സുന്നത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതിന് ഫുഖഹാക്കൾ നൽകിയിട്ടുള്ളത്, മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുള്ളത്, ഉസൂലി പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിശദമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ട്. അപ്പൊ അതും എന്താണ്, സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ നിർവചനം എന്താണ്, അത് തന്നെ ഉദ്ദേശിക്കപ്പെടാറുണ്ട്. അതേപോലെ തന്നെ അസറും അങ്ങനെ തന്നെ, ഖബറും അങ്ങനെ തന്നെ. ഇത് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ കേൾക്കും ഒരു അസർ, അത് രണ്ട് രൂപത്തിലും പ്രയോഗിച്ചതായിട്ട്. അപ്പോൾ പ്രാഥമികമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ അസർ എന്ന് പറഞ്ഞാൽ സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കല്ലേ അസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കാണല്ലോ സാധാരണ അസർ എന്ന് പറയാറുള്ളത്, പിന്നെന്താ ഈ ഹദീസിന് അസർ എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അങ്ങനെ ഉലമാക്കൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ അത് ധാരാളമായിട്ട് കാണുകയും ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? അസർ കൊണ്ട് അവരുദ്ദേശിച്ചിട്ടുള്ളത് ഹദീസാണോ, അതല്ല സ്വഹാബത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണോ, റിപ്പോർട്ടുകളാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാകുക? അത് അതിന്റെ ഫുനൂന്, അതിന്റെ ഹദീസുകളെ സംബന്ധിച്ച്, അതിന്റെ ഇസ്തിലാഹിയായ പദങ്ങളെ സംബന്ധിച്ച്, ആ ഗ്രന്ഥകാരന്റെ ശൈലിയെ സംബന്ധിച്ച് അറിയുന്ന ഒരാൾക്കത് മനസ്സിലാവും. നമ്മൾ പറഞ്ഞത് ഓരോ ഫന്നാണ് ഹദീസ്, ഇങ്ങനെയുള്ള ഓരോ ഫന്നുകളാണത്. അപ്പൊ ആ വിഷയത്തിൽ ഇൽമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മനസ്സിലാകും. ഒരു ഗ്രന്ഥകാരൻ, ഒരു മുഹദ്ദീസ്, അയാൾ അസർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഹദീസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണോ, അതല്ലാതെ സ്വഹാബികളുടെ റിപ്പോർട്ടുകൾ എന്നുള്ള അർത്ഥത്തിലാണോ എന്നുള്ളത്, അവര് ആ പ്രയോഗിച്ച രീതി, അതിന്റെ ശൈലി, ആ ഗ്രന്ഥം, അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആൾക്കറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ദീനെന്ത്, അത് നേരിട്ട് നമ്മൾ അതിന്റേതായ സ്രോതസ്സിൽ നിന്ന്, അതിന്റേതായ ഉലമാക്കളിൽ നിന്ന് നേരിട്ട് ദീന് പഠിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പൊ ഉദാഹരണമായിട്ട് തൊഹാബിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്, ഷർഹു മഅനിൽ ആഥാർ. ഷർഹു മഅനിൽ ആഥാർ, അതിന്റെ പേരെന്താ? ഷർഹു മഅനിൽ ആഥാർ. അതിനെക്കുറിച്ച് വിശദീകരിക്കുക, അതിന്റെ ഷർഹാണ് മഅനിൽ ആഥാർ. അവിടെ അദ്ദേഹം ആസാറുകൾ എന്നുള്ളത് പ്രയോഗിച്ചിട്ടുള്ളത് സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള മർഫുആത്തുകൾക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന, മറുപടി പറയുന്ന സംശയങ്ങൾ നീക്കി ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ, തഹാവിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് ഷർഹു മഅനിൽ ആഥാർ. അവിടെ ആസാറുകൾ ഏതാണ്? സഹാബികളിൽ നിന്നുള്ള അല്ലെങ്കിൽ താബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണോ അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളാണ്. അതേപോലെ തന്നെ ഇമാം ബൈഹക്കി, ഇമാം ഷാഫി, ഇങ്ങനെയുള്ള ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും അസ്സുനനു വൽ ആസാർ. രണ്ട് പറഞ്ഞിട്ടുണ്ടാവും, അസ്സുനനു വൽ ആസാർ, സുനനുകളിലും ആസാറുകളിലും വന്നിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അവിടെ അദ്ദേഹം സുനന് എന്നുള്ളത് ഉദ്ദേശിച്ചത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള, ഖാസായി വന്നിട്ടുള്ള ഹദീസുകൾ. ആസാറുകൾ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഏതാണ്? സഹാബികളിൽ നിന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ലാത്തവരിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ പ്രാഥമികമായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഹദീസുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ സുന്നത്തും ഹദീസും, അത് ചില സന്ദർഭങ്ങളിൽ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കും, ചില സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ വരും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നൊരു കാര്യം, അത് നിർബന്ധമല്ല, അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് പ്രയോഗിക്കുന്നിടത്ത് അവിടെ ഹദീസ് എന്ന് പ്രയോഗിക്കുമോ? അവിടെ പ്രയോഗിക്കുക സുന്നത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണത്. അത് ഇത്തരത്തിലുള്ള ക്ലാസുകൾ, ഇത്തരത്തിലുള്ള ദർസുകൾ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. ഇപ്പൊ ദുഹറിന് ശേഷമുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത്, ആ സുന്നത്ത് എന്താണ്? അത് ഹദീസ് എന്ന് പറയില്ല. രണ്ടറക്കാലത്ത് നിസ്കരിക്കല് ഹദീസാണെന്ന് പറയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നയാണെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശുറ നോമ്പ് നോറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അവിടെ പ്രയോഗിക്കുക എന്താണ്? സുന്ന എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുക. അതേപോലെ തന്നെ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട് ആ ഹദീസ് ലൈഫാണെന്ന് പറയും. ആ ഹദീസ് ലൈഫാണ്, ആ സുന്നത്ത് ലൈഫാണെന്ന് പറയാറുണ്ടോ? ആ സുന്നത്ത് ലൈഫാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ ഉണ്ടാവും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ രണ്ടു ഒരേപോലെ പ്രയോഗിക്കുകയും ചെയ്യും. അഹ്ലുൽ സുന്ന, അവിടെ അഹ്ലുൽ ഹദീസ്. അഹ്ലുൽ സുന്ന, അഹ്ലുൽ ഹദീസ്. ഇതേപോലെ തന്നെ പല സന്ദർഭങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തികൾ, അനുവാദങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനത് പ്രയോഗിക്കും. അതേപോലെ തന്നെ ഒരാൾ ഒരു സലഫിയാണ്, അഹ്ലുൽ സുന്നയുടെ ആളാണ്, അയാൾ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ആളാണ്, അവൻ മുബ്തദി അല്ല എന്ന് പറയുന്നിടത്ത് അവിടെ സുന്ന എന്നാ പ്രയോഗിക്കുക. ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ എന്ത് ചെയ്യണം? അത് അവരുടെ പ്രയോഗ രീതികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട്. അത് എല്ലാം കൂടി പറയുമ്പോൾ അതിന് മാത്രം നമ്മൾ സമയം കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെയുള്ള കുറെ പദപ്രയോഗങ്ങൾ, ഇസ്തിലാഹിയായിട്ടുള്ള കുറെ പദപ്രയോഗങ്ങൾ. അപ്പൊ അവിടെ എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രയോഗിച്ചു? അപ്പൊ അത് ഇങ്ങനെ മുഹദ്ദിസീങ്ങൾ, അതേപോലെ തന്നെ പണ്ഡിതന്മാര് അവരുടെ രീതികളിൽ നിന്ന്, അവരുടെ ശൈലികളിൽ നിന്ന് അവരെങ്ങനെയാണ് അത് പ്രയോഗിച്ചത്, ആ രീതികളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണെന്നർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വളരെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അപ്പൊ ഇതാണ് ഹദീസ് എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞെന്ന് മാത്രം. ഇനി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, അതിന്റെ ക്രോഡീകരണം, ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അത് ക്രോഡീകരിച്ച കാലഘട്ടം, എന്തു മുതലാണ് ഹദീസ് ക്രോഡീകരിച്ചത്, അതൊക്കെ വേറൊരു വിഷയമാണ്. ചില ആളുകൾ ഏറ്റവും കൂടുതൽ ഹദീസിന് നേരെ ഉന്നയിക്കുന്ന വിമർശനം അതിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യന്മാർ, അതായത് ക്രിസ്ത്യാനികൾ പറയുന്ന യേശു, അവർ പറയുന്നത് പോലെ യേശുവിന്റെ ശിഷ്യന്മാർ ബൈബിള് ക്രോഡീകരിച്ചതുപോലെയാണ് മുസ്ലിങ്ങൾ ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എഴുതി വെക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താണ് ആ വിരോധം? അങ്ങനെ വിരോധിച്ചിട്ടുണ്ടായിരുന്നോ? സഹാബികൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? സഹാബികളുടെ കാലത്ത് ഇത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അതല്ല പിൽക്കാലഘട്ടത്തിലാണോ അത് ക്രോഡീകരിക്കപ്പെട്ടത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അങ്ങനെയുള്ള ഹദീസുമായി ബന്ധപ്പെട്ട വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് വേറെ വിഷയമായിട്ട്, അതിന്റെ ക്രോഡീകരണം ഇൻഷാല്ലാഹ് വേറെ വിഷയമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ആ ഹദീസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഒന്ന് ബുഖാരി, പിന്നെ മുസ്ലിം, തുർമുദി, നസായി, അബൂദാവൂദ്, ഇബ്നു മാജ, മുവത്ത, അതേപോലെ തന്നെ ദാരിമിയുടെ സുനന്, ഇബ്നു ഖുസൈമയുടെ സ്വഹീഹ്, ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹ്, ഇമാം അഹ്മദിന്റെ മുസ്നദ്, അതേപോലെ തന്നെ ഇബ്നു അബി ഷൈബയുടെ മുസന്നഫ്, അബ്ദുറസാഖിന്റെ മുസന്നഫ്, ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഇതും ഇതല്ലാത്തതുകൊണ്ട് പല രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട, പല രൂപത്തിൽ രചിക്കപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണേത്? ആറെണ്ണം. അസ്സിഹാഹു സിത്ത എന്നാണ് ആറ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്ക് പറയപ്പെടുന്നത്. ഏതാണ് അസ്സിഹാഹു സിത്ത? നമ്മൾ ദർസുകൾ കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രയോഗമാണത്. ഏത്? അസ്സിഹാഹു അസ്സിത്ത. ഈ സിഹാഹു സിത്ത കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് അതിലുള്ളത് സിഹാഹു സിത്തയിൽ? ഒന്ന്, ബുഖാരി മുസ്ലിം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ അത് പൊതുവെ മുസ്ലിങ്ങള് പ്രാധാന്യം കൊടുത്ത് അതിനൊരു പ്രാധാന്യം കൊടുത്തു പോന്നിട്ടുണ്ട്. ഈ സിഹാഹു സിത്തക്ക് സിഹാഹു സിത്ത ആറെണ്ണം സ്വഹീഹ് ആയിട്ടുള്ള ആറെണ്ണം എന്ന് പറയുമ്പോൾ അതിലുള്ളതൊക്കെ സ്വഹീഹാണോ? ബുഖാരിയും മുസ്ലിം മാറ്റി നിർത്തിയാൽ, ബുഖാരിയും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. ചില ആളുകൾ അതിൽ വിമർശനം പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ അതിൽ ലൈഫ് ഉണ്ടോ അല്ലേ? അത് രണ്ടെണ്ണം മാറ്റി നിർത്തിയാൽ ബാക്കി നാലെണ്ണം, ആ നാലെണ്ണത്തിൽ മുഴുവനുള്ളത് സ്വഹീഹാണോ? അല്ല. അതിൽ ലൈഫായതിന്റെ അതല്ലാത്തതൊക്കെ ഉണ്ട്. എന്നാൽ അത് മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം ലോകത്ത് ഈ ആറെണ്ണം പ്രസിദ്ധി നേടി, അതിനതിന്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പല ഉലമാക്കളുടെയും ദർസിൽ കാണാം ആ ആറെണ്ണം അവർ പ്രത്യേകമായിട്ട് പരിഗണിച്ചതായിട്ടും ആ ആറെണ്ണം പ്രത്യേകമായിട്ട് വിശദീകരിച്ചതായിട്ടും. സിഹാഹു സിത്ത ചില ഹദീസുകൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് അത് സിഹാഹു സിത്തയിൽ വന്നിട്ടുള്ള ഹദീസാണ്. ആറ് പ്രധാനപ്പെട്ട സ്വഹീഹായിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് ബുഖാരി, രണ്ടാമത്തേത് മുസ്ലിം, പിന്നെ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? അബുദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഈ നാലെണ്ണം. അങ്ങനെ നാല് രണ്ടും ആറ് ബുഖാരി. അപ്പൊ ഏതൊക്കെയാണ് സിഹാഹു സിത്തയിൽ പെടുന്ന ഗ്രന്ഥങ്ങൾ എന്ന് ചോദിച്ചാൽ, അപ്പൊ ഹദീസ് എന്താന്നുള്ളത് പറഞ്ഞു, ആ ഹദീസിന്റെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലാണ് ഈ ആറെണ്ണം. ആ ആറെണ്ണം ഒന്ന് ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, അബൂദാവൂദിന്റെ സുനന്, അതേപോലെ തന്നെ തുർമുദിയുടെ സുനന്. തുർമുദിയെക്കുറിച്ച് സുനന് എന്നും പ്രയോഗിക്കും, ജാമിഅ എന്നും പ്രയോഗിക്കും, രണ്ടും പറയും. അതെന്തുകൊണ്ടാ രണ്ടും പറയുന്നത്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ സാധാരണ ചിലപ്പോൾ രണ്ടും കേൾക്കാറുണ്ടാവും, ജാമിഉ തുർമുദി എന്നും പറയും, സുനന് തുർമുദി എന്നും പറയും. അതിനുശേഷം നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. പിന്നെ നസായിയുടെ സുനന്, ഇബ്നു മാജയുടെ സുനന്, ഇതാണെന്ത്? സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ. അവ ബുഖാരിയും മുസ്ലിമും മാറ്റിവെച്ചാൽ പിന്നെ നാലെണ്ണത്തിൽ വരുന്നതിൽ സഹീഹുണ്ട്, അതല്ലാത്തതുണ്ട്. സഹീഹുണ്ട്, അതല്ലാത്ത, അത് വിശദമായിട്ട് നമ്മളെ ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓരോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ ഹദീസിലെ ഗ്രന്ഥങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് സിഹാഹു അസ്സിത്ത. കാരണം ഉലമാക്കളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് സിഹാഹു സിത്തയുടെ പ്രത്യേകതകൾ? ഹദീസ് പഠിക്കുന്ന ഒരാൾ അത് ഹിഫ്ലാക്കേണ്ടതുണ്ടോ? അയാൾ ആദ്യം പഠിക്കേണ്ടത് ഏതാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളും വിശദീകരണങ്ങളും കാണാം. ഓ ഷെയ്ഖ് അബ്ദുൽ മിസ്ലിം അബ്ബാദുൽ ബദർ ഹഫ്ലഹുല്ല, അതേപോലെ തന്നെ ഇന്നൊന്ന് കേട്ടത് ഷെയ്ഖ് വസീഉല്ല അബ്ബാസ് ഹഫ്ലഹുല്ല, അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഫായിദ് നേടേണ്ടത് എന്നുള്ള അദ്ദേഹത്തിനോട് ചോദ്യം. അതിന് അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോ ഇതിനൊരു പ്രാധാന്യം കൊടുത്തു പോന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഈ ആറെണ്ണം ഇതാണ് ഇത് സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇനി സാധാരണ ഹദീസുകൾ പറയുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു പദാണെന്ത്? ഒരു ഹദീസ് അത് ആര് റിപ്പോർട്ട് ചെയ്തു? റവാഹു അഹ്ലുസ്സുനൻ. ആ ഹദീസ് ആര് ഉദ്ധരിച്ചിരിക്കുന്നു? അഹ്ലുസ്സുനൻ, അങ്ങനെ പറയുള്ളൂ. റവാഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? അഹ്ലുസ്സുനൻ. ഷെയ്ഖുമാരുടെ ദർസുകളിൽ നിങ്ങൾക്ക് കേൾക്കാം, അവരുടെ ദർസുകൾ കേൾക്കുമ്പോൾ ധാരാളമായിട്ട് അവർ പറയുന്നതാണ്. നമ്മളിത് മലയാളത്തിലാകുന്നത് കൊണ്ടാണ് നമുക്കിത് വലിയൊരു പരിചയമല്ലാത്തത്. അവരുടെ ദർസുകൾ, ആ ഹദീസുകൾ, അതിന്റെ ഷറഹുകൾ പറയുമ്പോൾ അവര് റവാഹു അഹ്ലുസ്സുനൻ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? അഹ്ലുസ്സുനനാണ്. അല്ലെങ്കിൽ റവാഹു അസ്സലാസ, അല്ലെങ്കിൽ റവാഹു സിത്ത, അല്ലെങ്കിൽ റവാഹുൽ ഹംസ, അല്ലെങ്കിൽ റവാഹുൽ ജമാ. ആ ഹദീസ് റവാഹു സലാസ, സലാസ മൂന്നാളുകൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഹദീസിലുള്ള പ്രയോഗങ്ങളാണ്. അല്ലെങ്കിൽ റവാഹു സിത്ത, റവാഹുൽ ഹംസ, റവാഹുൽ ജമാ എന്നേ കാണുള്ളൂ, എന്നേ അവർ പറയുള്ളൂ. ഒരു ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ അവർ റവാഹു സുനൻ, അസ്ഹാബു സുനൻ, അല്ലെങ്കിൽ അഹ്ലുസ്സുനൻ, അല്ലെങ്കിൽ റവാഹുൽ ഹംസ, അല്ലെങ്കിൽ റവാഹുൽ ജമാ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? റവാഹു അഹ്ലുസ്സുനൻ, ആ ഹദീസ് അഹ്ലുസ്സുനൻ, സുനനിന്റെ ആളുകൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെ? നമ്മൾ നേരത്തെ സിയാഹു സിത്തയിൽ പറഞ്ഞ ബുഖാരി മുസ്ലിം വെച്ചുള്ള ബാക്കി നാലാൾക്കാർ. അവരാണേത് അഹ്ലുസ്സുനൻ, അല്ലെങ്കിൽ അസ്ഹാബു സുനൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ നാലാളുകൾ, തുർമുദി, അബൂദാവൂദ് നസായി ഇബ്നു മാജ. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കണ്ടാൽ, റവാഹു അഹുൽ സുനൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദർശനം നിങ്ങൾ കേട്ടാൽ, ആരാണിപ്പോ ഈ അഹുൽ സുനൻ? ആരാണിപ്പോ ഈ സുന്നത്തിന്റെ ആൾക്കാർ? എല്ലാരും സുന്നത്തിന്റെ ആളുകൾ തന്നെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങളാണ്, ഇതൊന്നും നമ്മൾ അറിയാതെ പോകരുത്. കാരണം നെറ്റിൽ കയറി, ഏതെങ്കിലും സൈറ്റിൽ കയറി കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഏത് വിവരമില്ലാത്തവനും അത് ചെയ്യാം. അതൊക്കെ ബാലപാഠങ്ങളാണ്. ഹദീസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി റവാഹു സലാസ, അത് സലാസ അത് ഉദ്ധരിച്ചിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇബ്നു മാജ ഒഴികെയുള്ള മൂന്നാളുകൾ, അബൂദാവൂദ്, തിർമിദി, നസായി, ഈ മൂന്നാളുകളാണ് റവാഹു സലാസ. ഇനി റവാഹു സിത്ത, അത് ഈ പറഞ്ഞ ആളുകൾ, അതായത് കുത്തുബു സിത്തയുടെ ആളുകൾ. ചില ഹദീസുകൾക്കാണ് റവാഹു സിത്ത, ഈ കുത്തുബു സിത്തയുടെ ആളുകൾ, അല്ലെങ്കിൽ അസ്ഹാബു കുത്തുബു സിത്ത, അവരാണ് റവാഹു സിത്ത കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി റവാഹുൽ ഹംസ, അങ്ങനെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? റവാഹുൽ ഹംസ സുനനിന്റെ നാലാളുകളും പിന്നെ ഇമാം അഹമ്മദ്ബിന് ഇമാം അഹമ്മദിന്റെ മുസ്നദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. റവാഹുൽ ഹംസ മാറിപ്പോകരുത്. റവാഹുൽ ഹംസ എന്ന് കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഹദീസില് സുനന്റെ നാലാളുകളും പെട്ടു, പിന്നെ ആര് കൂടി വന്നു? ഇമാം അഹമ്മദ്ബിന് ഹംബൽ കൂടി അതിൽ വന്നു. ഇതിലൊക്കെ ചിലപ്പോ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ചില മദ്ഹബ് ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ ചില വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ വിശദമായൊരു ക്ലാസ്സല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വിശദമായി പഠിച്ച ഒരാളുണ്ടാവും, അപ്പൊ പറയും ഇവിടെ ഇമാം അഹമ്മദിന്റെ മുസ്നദിന്റെ പുറമെ മാലിക്കിന്റെ മുഖത്ത കൂടി ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചില ആൾക്കാര് പറയാം, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ വേറെ വിശദമായിട്ടുള്ള പഠനങ്ങളാണ്. അതിലേറ്റവും പ്രബലമായിട്ടുള്ള മഷൂറായിട്ടുള്ള അഭിപ്രായമാണ് നമ്മളിവിടെ ഉദ്ധരിച്ചു പോകുന്നത്. അപ്പൊ അത് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്താൽ അത് മാത്രം നമ്മൾ പറഞ്ഞ് നമുക്ക് സമയം പോകും. അപ്പൊ അതാണ് ഹംസ, റവാഹുൽ ഹംസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ്. സുനന്റെ നാലാളുകളും പിന്നെ അഹമ്മദ് ബിൻ ഹംബലിനും മുസ്ലിദും കൂടി ഉദ്ദേശിച്ചിട്ട്. ഇനി റവാഹുൽ ജമാഅ, റവാഹുൽ ജമാഅ അത് വളരെയധികം കാണാറുണ്ട്. റവാഹുൽ ജമാഅ അങ്ങനെ പറയുള്ളൂ, റവാഹുൽ ജമാഅ. ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ ചില കിതാബുകൾ എടുത്തു നോക്കിയാലും, ഉലമാക്കളുടെ ദർസുകളിൽ റവാഹുൽ ജമാഅ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തന്നെ ഇത് സുനന്റെ നാലാളുകളും പിന്നെ ബുഖാരിയും മുസ്ലിമും. നേരത്തെ പറഞ്ഞതുപോലെ വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? റവാഹുൽ ജമാഅ എന്നുള്ളത് കൊണ്ട് 9 ആളുകളാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അത് വേറൊരു ചർച്ച പോകുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ആ ചർച്ച വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വേറെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്താണെങ്കിലും റവാഹുൽ ജമാഅ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6 ആളുകളാണ്, സുനന്റെ 4 ആളുകളും പിന്നെ ബുഖാരിയും മുസ്ലിമും. ഈ 4 ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള, റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളാണ് റവാഹുൽ ജമാഅ എന്നുള്ള പേരിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഈ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഹദീസുകളുടെയൊക്കെ സിഹത്ത് എല്ലാം ഒരേപോലെയാണോ? അല്ല. അതിന്റെ ദർജകൾക്കിടയിൽ ദർജകൾ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതായത് സ്വഹീഹായ ഹദീസുകൾക്കിടയിൽ തന്നെ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ഹദീസും ഒരേപോലെയാണോ? അതിന്റെ ദർജകള് ഉലമാക്കള് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ അയാൾ പറഞ്ഞ ഷെയ്ഖ് അബ്ദുൽ മുൻസിൻ അബ്ദുൽ ബദർ ഹസ്ലഹയുടെ ആ ദർസിൽ അദ്ദേഹം ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ ഈ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സിഹത്തിന്റെ കാര്യത്തിൽ, അതായത് സ്വഹീഹായ ഹദീസുകൾ, ഇപ്പൊ ഈ പറഞ്ഞ ഇതിലൊക്കെ സ്വഹീഹായ ഹദീസുകൾ, അതെല്ലാം ഒരേ ദർജയിലാണോ, ഒരേ സ്ഥാനത്ത് ഒരേ പദവിയിലുള്ളതാണോ? അല്ല. അത് ഉലമാക്കൾ പറഞ്ഞത് എന്താ വെച്ചാല്, 7 ദർജകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 7 ദർജകൾ സ്വഹീഹായ ഹദീസുകളുടെ തന്നെ 7 ദർജകൾ. അതിലേറ്റവും മുന്തിയത്, ഏറ്റവും ഉയർന്ന പദവിയിലുള്ളത് അൽ ഊല, 1-ാമത്തെ ദർജയിലുള്ളത് ബുഖാരിയും മുസ്ലിമും കൂടി യോജിച്ചത്. ബുഖാരിയും മുസ്ലിമും ഒരേപോലെ റിപ്പോർട്ട് ചെയ്തത് അതാണെന്ത്? നമ്പർ 1. അതാണ് സഹീകളുടെ കൂട്ടത്തിൽ തന്നെ പവൻമാറ്റ്, അതായത് ഏറ്റവും സഹിയായിട്ടുള്ള. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അത് വസ്താനിയത് രണ്ടാമത്തത് മൻ ഫറദ ബിഹി അൽ ബുഖാരി. രണ്ടാമത്തത് ഏതാ വരിക? രണ്ടാമത്തെ ഘട്ട രണ്ടാമത്തെ ദർജ ഇതിനാ ബുഖാരി ഒറ്റക്ക് ഉദ്ധരിച്ചത്. ബുഖാരി ഒറ്റക്ക് ഉദ്ധരിച്ചതാണ് അതാണ് രണ്ടാമത്തത്. വസാലിസ മൂന്നാമത്തത് മൻ ഫറദ ബിഹി മുസ്ലിം. മുസ്ലിം ഒറ്റക്ക് ഉദ്ധരിച്ചത്, അതാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ മുസ്ലിം ഒറ്റക്ക ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വറാബിയ നാലാമത്തത് മാ കാന അലാ ഷർത്തിൽ ബുഖാരി വ മുസ്ലിം വലം യുഖ്രിജ. അതായത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്തുകളനുസരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾ, എന്നാൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതില്ലേനും. മനസ്സിലാണ്ടോ? അതായത് ഒരു ഹദീസ് ആ ഗ്രന്ഥത്തിൽ അവർ ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹദീസ് അവർ സ്വീകരിക്കുന്നത് വെറുതെ സ്വീകരിക്കല്ല, അതിന് കുറെ ഷുറൂത്തുകളുണ്ട്. ഞാൻ ബുഖാരിക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അള്ളാഹിന്റെ ഒരു സംവിധാനമാണ്, അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. അതുകൊണ്ടാണല്ലോ ഉലമാക്കൾ പറഞ്ഞത് ഇന്നാനസല്ല ദിക്ര വ ഇന്നാ ലഹു ലഹാഫിള്. അതിൽ ഖുർആൻ മാത്രമല്ല, അതിൽ ഏത് കൂടി വരും? ഹദീസ് കൂടി വരും. മനസ്സിലാകണ്ടോ? അപ്പൊ ഇവര് ഹദീസുകൾ സ്വീകരിക്കാൻ ചില ഷർത്തുകൾ വെച്ചിട്ടുണ്ട്, ബുഖാരിയും മുസ്ലിമും. ആ ഷർത്തോട് കൂടിയിട്ടുള്ള എല്ലാ ഹദീസുകളും ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വഹീഹായിട്ടുള്ള എല്ലാ ഹദീസുകളും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ടോ? ബുഖാരിയിലും മുസ്ലിമിലുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും സ്വഹീഹായിട്ടുള്ള മുഴുവൻ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥവും ഇല്ല. എല്ലാ സ്വഹീഹായ ഹദീസുകളും ബുഖാരിയിലും മുസ്ലിമിലുമില്ല. അപ്പൊ ഹദീസുകൾ സ്വീകരിക്കാൻ അവർ ചില മാനദണ്ഡങ്ങൾ വെച്ചു. അത് ബുഖാരിന്റെ മാനദണ്ഡം വേറെയാണ്, മുസ്ലിമിന്റെ മാനദണ്ഡം വേറെയാണ്. ബുഖാരിന്റെ സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ് ബുഖാരിന്റെ മാനദണ്ഡങ്ങൾ. അതേപോലെ തന്നെ മുസ്ലിം ചില മാനദണ്ഡങ്ങൾ വെച്ചു. അങ്ങനെ മാനദണ്ഡങ്ങൾ വെച്ച എല്ലാ ഹദീസുകളും അവരതിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അവരാ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഹദീസുകളാണ് എത്രാം സ്ഥാനത്തുള്ളത്? നാലാം സ്ഥാനത്തുള്ളത്. അതായത് ബുഖാരിയും മുസ്ലിമും വെച്ച ഷർത്തുകൾക്ക് ആ നിബന്ധനകൾക്കൊത്ത ഹദീസുകൾ, എന്നാൽ ആ ഹദീസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ല. അങ്ങനെയുള്ള ഹദീസുകൾ ഉണ്ട്, ആ ഹദീസുകളാണ് നാലാം സ്ഥാനത്തുള്ളത്. അഞ്ചാം സ്ഥാനത്തുള്ളതോ ബുഖാരിയുടെ മാ കാനാല ഷർത്തിൽ ബുഖാരി വലം യുഖ്രിജ്. ബുഖാരിയുടെ ഷർത്തൊത്ത് വന്നിട്ടുള്ള ഹദീസ്, എന്നാൽ ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഹദീസുകളുണ്ട്, എന്നാൽ ബുഖാരി വെച്ച അതേ ഷർത്തുകളാണ്, എന്നാൽ ബുഖാരിയിൽ അത് കാണൂല. അതാണ് അഞ്ചാം സ്ഥാനത്തുള്ളത്. ആറാം സ്ഥാനത്തുള്ളത് മാ കാന അലാ ഷർത്തി മുസ്ലിം വലം യുഖ്രിജ്. മുസ്ലിമിന്റെ ഷർത്തൊത്ത് വന്നിട്ടുള്ള ഹദീസ്, എന്നാൽ മുസ്ലിമിൽ അത് അദ്ദേഹം ആ ഹദീസ് കൊണ്ടുവന്നിട്ടില്ല. അതാണ് ആറാമത്തത്. ഏഴാമത്തത് മാലം യക്കുൻ ഫി സ്വഹീഹൈനി വലൈസ അലാ ഷർത്തിഹിമ വഹുവ സ്വഹീഹുൻ. ഇതാണ് ഏഴാമത്തത്. ഏത്? ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടില്ല, അവരുടെ ഷർത്തനുസരിച്ചും വന്നിട്ടില്ല. ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ ബുഖാരിന്റെയും മുസ്ലിമിന്റെയും ഷർത്തനുസരിച്ച് വരണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരുടെ ഷർത്ത് എന്താണ്? അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. ഇങ്ങനെ ബുഖാരിന്റെയും മുസ്ലിമിന്റെയും ഷർത്തനുസരിച്ച് വന്നിട്ടില്ലാത്ത അവരുടെ ഗ്രന്ഥങ്ങളിൽ, അതായത് സ്വഹീഹൈനിയിൽ ഉദ്ധരിക്കപ്പെടാത്ത സ്വഹീഹായിട്ടുള്ള ഹദീസുകളാണ് ഏത് സ്ഥാനത്തുള്ളത്? ഏഴാമത്തെ ദർജയിലുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് സ്വഹീഹായിട്ടുള്ള ഹദീസുകളുടെ സ്ഥാനം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദർസുങ്ങി അടുത്താണ്. അപ്പൊ ഇതാണ് അതിന്റെ ദർജകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞു സന്നഫൽ ഉലമാവ തസാനീഫ ഫീ ദാലിക. അതായത് ഉലമാക്കള് ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചു. ഏത്? ഹദീസിന്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചു, അവർ ക്രോഡീകരിച്ചു. വൻ തഷറത്തിൽ കുതുബുൽ മുഅല്ലഫത്തു ഫിൽ ഹദീസ് വ ഉലൂമിഹി. അങ്ങനെ ഹദീസിലും അതിന്റെ വിജ്ഞാനത്തിലുമുള്ള ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു, പ്രചരിക്കപ്പെട്ടു. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായി. وصور اعتماد الناس في الحديث الصحيح على كتابي الإمامين أبي عبد الله البخاري وأبي الحسين المسلم بن الحجاج الكشيري رضي الله عنهما. എന്നിരുന്നാൽ തന്നെയും ജനങ്ങൾ അവലംബിച്ചത് ഏതാണ്? ജനങ്ങളുടെ അവലംബം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഗ്രന്ഥങ്ങളിലായിരുന്നു. അവരുദ്ധരിച്ച സ്വഹീഹായ ഹദീസുകളെയാണ് ജനങ്ങൾ എന്ത് ചെയ്തത്? അവലംബിച്ചത്. ആരുടെയൊക്കെ? ബുഖാരിയുടെയും മുസ്ലിമിന്റെയും. അപ്പൊ സിഹാഹു സിത്ത എന്ന് നമ്മൾ പറയെങ്കിലും ഈ മറ്റു നാല് ഗ്രന്ഥങ്ങൾക്കും ഇല്ലാത്ത സ്ഥാനമാണ് ഇതിനുള്ളത്, ബുഖാരിക്കും മുസ്ലിമിനുള്ളത്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ബുഖാരിന്റെ ഹദീസിന്റെ ക്രോഡീകരണം, അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചത്. ചില ആൾക്കാർ പറയാലോ, എന്താ ബുഖാരി മാസൂമാണോ, എന്താ ബുഖാരിക്ക് തെറ്റുപറ്റിക്കൂടെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ബുഖാരി ഹദീസ് ശേഖരിച്ച രീതി വളരെ രസകരമാണ്, എന്നാൽ അത്ഭുതകരമാണ്. ഈ സനദ് എന്ന് പറഞ്ഞല്ലോ, ഇത് ഈ നമ്മൾ പഠിക്കുന്ന പിന്നെ ഈ സനദിന്റെ പഠനം എന്നുള്ളത്, സനദ് എന്നുള്ളത് ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ്. അത് ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും മറ്റൊരു ബുക്കിനും മറ്റൊരു കിതാബിനും ഇത്രത്തോളം ആധികാരികത അവകാശപ്പെടാൻ കഴിയില്ല. അതിന്റെ സനദ് എന്ന് പറഞ്ഞ ഒരു അത്ഭുതം അല്ല സംവിധാനിച്ചതായിരിക്കും, അത്ഭുതകരമാണ്. നമ്മൾ കരുതേണ്ട ബുഖാരിക്കാണ് തെറ്റുപറ്റിക്കൂടെ, അപ്പൊ അപ്പുറത്ത് വേറെ പ്രശ്നം വരും. അവൻ ദായാക്ക് തെറ്റുപറ്റിക്കൂടെ, അപ്പൊ വേറെയും പ്രശ്നം വരും. അപ്പൊ തെറ്റുപറ്റിയാൻ സാധ്യതയില്ലാത്ത രൂപത്തിലാണ് അതിന്റെ ശേഖരണം നടക്കുന്നത്. അപ്പൊ അത് ഏത് രൂപത്തിലാണെന്നുള്ളത് ഇൻഷാല്ലാ വേറെ നമുക്ക് വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് ഇതാണ്, ഇങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് രചിക്കപ്പെട്ടു, പക്ഷെ ജനങ്ങളുടെ അവലംബം ഏതായിരുന്നു? ബുഖാരിയും മുസ്ലിമുമായിരുന്നു. വായത്തിമാതും ബാല കിതാബ് ഹിമാല ബഖിയത്തിൽ കുത്തുബ് സിത്ത ഖുസൂസൻ. പിന്നെ അതിനുശേഷം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സിഹാഹു സിത്ത, അദ്ദേഹം പറയുന്നത് അതിനുശേഷം അവർ അവലംബിച്ചതാണ് അൽ കുത്തുബ് സിത്ത ഖുസൂസൻ, പ്രത്യേകിച്ചും സുനനു അബി ദാവൂദ് വജാമിയു അബി ഈസ, അതായത് തുർമുദി, കിതാബു നസായി, സുമ കിതാബു ഇബ്നു മാജ. അദ്ദേഹം വിശദീകരിക്കണം. വഖദ് സുന്നിഫ ഫി സ്വഹീഹി മുസന്നഫാത്തു നുഖർ, വേറെയും ഹദീസ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ സ്വഹീഹായ ഹദീസുകൾ വേറെയും ആ പിന്നെ ശേഖരിച്ചുകൊണ്ട് വേറെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളുടെ വേറെ ഒരുപാട് സിഹാഹുകളുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, ബുഖാരി ഷെയ്ഖൈനിയുടെ, അതായത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളുടെ ആ ഒരു ദർജയിലേക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് ഒന്നും എത്തുകയില്ല എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി, അതായത് ആമുഖമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ജാമിയ, എന്താണ് സ്വഹീഹ്, എന്താണ് സുനന്, എന്താണ് മുസ്നദ്, എന്താണ് മുസ്തദ്റക്ക്, എന്നൊക്കെ അതിന്റെ എ ബി സി ഡി ആണ്, ഹദീസിന്റെ എ ബി സി ഡി ആണ്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഹദീസുമായി ബന്ധപ്പെട്ട വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് സ്വഹീഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇപ്പൊ ജാമിയ, ജാമിയു സ്വഹീഹ്, ജാമിയു തുർമുദി, അല്ലെങ്കിൽ സുനനു നസായി, എന്താണ് ഈ സുനന്, എന്തായാലും സ്വഹീഹ് എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ മുസ്നദ്, എന്തായാലും സ്വഹീഹുൽ മുസ്നദ് എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ടാ മുസ്നദ് അഹമ്മദ് നമ്പൽ എന്ന് മാത്രം പറയുന്നത്? അല്ലെങ്കിൽ സുനന് അഹമ്മദ് നമ്പൽ എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ മുസ്തദ്റക്ക്, ഹാക്കിമിന്റെ മുസ്തദ്റക്ക്, അല്ലെങ്കിൽ മുസന്നഫ്, എന്തുകൊണ്ട് ഇങ്ങനെ ഹദീസുകൾക്ക് ഇങ്ങനെ ഓരോ പേരുകൾ, സുനനുകള്, ജാമികള്, സഹീഹുകള്, മുസ്തദ്റക്ക്, ഇങ്ങനെ പേരുകൾ വന്നു? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ട് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മാഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ് റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക.